Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Tatra Kanjit Parmani Anarambhagatvene Vakashnanti Kanjit Vilma Arambhandengi Navubadhu. Chalda Parayunna Danganayanda. Mumbu. പ്രതികാരണത്തെ ഇതിനെ വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ അഭിപ്രായം വേറെയാണ്. എന്താണോ സർവകർമാശ്രയവും വർദ്ധേന, സർവകർമ്മങ്ങളുടെയും നിങ്ങളും അതിന്റെ ആശ്രയത്തോടുകൂടിയാണ് നശിക്കുന്നത്. അങ്ങനെ പറയണെന്താ അവർ യുക്തി പറയുന്നത്? ഈ കർമ്മത്തെ ആശ്രയിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം എവിടെയാണ് നടക്കുന്നത്? ഈ ശരീരത്തിലാണ്. ഈ ശരീരം തന്നെ കർമാശ്രയം. ഈ ശരീരം ഒന്ന് നിശ്ചു പോകും, അതാണ് മരണം. മരണത്തോടുകൂടി ഈ ശരീരം ഏതെങ്കിലും തരത്തിൽ നശിക്കും, ദഹിച്ചോ കൊഴുത്തോ ഏതെങ്കിലും ശരീരത്തിൽ ഈ കർമ്മം നശിച്ചു വരും. കർമ്മങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്ന ഈ ശരീരത്തെയാണ് ഈ ശരീരം നശിക്കുമ്പോൾ കർമ്മങ്ങളും നശിക്കേണ്ടതാണ്. പിന്നെന്താ കർമ്മത്തിന് ആശ്രയം? കാരണം കർമ്മഫലം പ്രകടമാകുന്നത് ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ്. ഇത് സമാനാധികരണമാണ്. അതുകൊണ്ട് അവർ പറയുന്നത് കർമ്മത്തിനും ആശ്രയം ഈ ശരീരം തന്നെ ആയിരിക്കണം, ഫലം ഇവിടെ തന്നെ പ്രകടമാകുന്നു. അപ്പൊ സർവകർമ്മങ്ങളും ശരീരം കൂടി നശിക്കും. ചോദിക്കും എന്താണ് പിന്നെ ഇങ്ങനെ അടുത്ത ശരീരം? അടുത്ത ശരീരത്തിന് അടുത്ത ജന്മത്തിന് കാരണമായ ഏതോ കർമ്മം, അത് മാത്രം ശേഷി അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ഈ ശരീരം നാശത്തോടുകൂടി എന്നെ അവസാനിക്കും, അങ്ങനെ കരുതുന്നവരുണ്ട്. രണ്ടു കൂട്ടരുണ്ട്. ചിലർ പറയുന്നത് ഈ ശരീരത്തിന് കാരണം കർമ്മമായിക്കൊണ്ട് ആ കർമ്മം ഇപ്പോൾ ഈ ശരീരത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ശരീരം നശിക്കുന്നു, സർവവും അവസാനിക്കുന്നു, മോക്ഷം ചന്ദ്രലോകത്തിൽ സംഭവിക്കാം. ഇതൊക്കെ പക്ഷാന്തരങ്ങളാണ്. ചിലരങ്ങനെ ചിന്തിക്കുന്നു. തത്ര കാനിചിത് കർമാണി അനാരംഭകത്വനൈവ തിഷ്ഠന്തി കാനിചിത് ജന്മ ആരംഭന്തേ ഇതിന ഉപദ്യതേ. അതുകൊണ്ട് ചില കർമ്മങ്ങൾ ഫലത്തെ കൊടുക്കുന്നു, ചില കർമ്മങ്ങൾ ഫലത്തെ കൊടുക്കാൻ കാത്തിരിക്കുന്നു. മുമ്പ് പറഞ്ഞിരുന്നു ചില കർമ്മങ്ങൾ അടുത്തൊരു ശരീരത്തെ കൊടുക്കാൻ തയ്യാറാകും, ബാക്കിയുള്ളത് കാത്തിരിക്കുമെന്നെല്ലാം പറഞ്ഞല്ലോ. ഇതിന്റെ ഭൂമത്തിൽ ഇതൊന്നും ശരിയല്ല. മരണസ്യ സർവകർമ്മ അഭിവ്യഞ്ജകത്വാ സുഗോചര അഭിവ്യഞ്ജക പ്രദീപവത്. മരണം എന്ന് പറയുന്നത് എന്താണ്? സർവകർമ്മത്തിന്റെ അഭിവ്യഞ്ജകമാണ്. എങ്ങനെയാണോ ദീപം അതിന് ഗോചരമായിരിക്കുന്ന സർവത്തെയും അതിന് സമീപത്തിലിരിക്കുന്ന സർവത്തെയും അത് പ്രകാശിപ്പിക്കുന്നത്, മരണം സർവകർമ്മത്തെ ഒരുമിച്ച് വ്യഞ്ചിപ്പിക്കുന്നു, അതിനെ നശിപ്പിക്കുന്നു. അല്ലെങ്കിൽ വ്യഞ്ചിപ്പിച്ച രണ്ട് സംഭവിക്കും. ഒന്നിൽ സർവത്തെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അടുത്തൊരു ജന്മത്തിന് കാരണമായിത്തീരുന്നു. അത്രമാത്രം. അതിനൊക്കെ യുക്തിഭംഗങ്ങളുണ്ട്. അതുകൊണ്ട് പറയുന്നു തദ്ദേശം ശരിയല്ല. സർവസ്യ സർവാത്മകത്വ ഭീമമാണ്. സർവവും സർവാത്മകമാണ്. മധ്യബ്രാഹ്മണത്തിൽ പറയുന്നു, ധാരണത്തിൽ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. സർവേഷാം ഭൂതാനാം മത് അസ്യൈ സർവാണി ഭൂതാനി മധു. ഈ ഭാഗത്തെയാണ് മധുബ്രാഹ്മണം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഈ സർവപ്രാണികളും പൃഥ്വിയുടെ മധുവാണ്. മധു എന്ന് വെച്ച കാര്യമാണ്. സർവപ്രാണികളും പൃഥ്വിയുടെ മധുവാണ് എന്ന് പറയുന്നത്. ഈ പൃഥ്വിയോ അതിനോടും പറയുന്നതാണ് ഈ പൃഥ്വി സർവപ്രാണികളുടെയും മധുവാണ്. കാര്യമാണ് നമ്മൾ സാധനം ചെയ്യുന്നത്. വൃക്ഷത്തിൽ നിന്ന് വിത്തുണ്ടായോ അത് തന്നെ, വിത്തിൽ നിന്ന് വൃക്ഷമുണ്ടായോ എന്ന് ചോദിക്കുന്നു. അതിന് സമാനം പറയണം എന്താണ്? സർവം സർവാത്മകം രണ്ട് സംഭവിക്കുന്നു. പൃഥ്വിയിൽ നിന്ന് സർവപ്രാണി ജാതം ഉണ്ടാകുന്നു, സർവപ്രാണിജാതത്തിൽ നിന്ന് ഈ പൃഥ്വിയും ഉണ്ടാകുന്നു. അവന് സർവം സർവാത്മകം എന്ന് പറയുന്ന ന്യായം നമുക്ക് ഇന്നതിന്റെ കാര്യം ഇന്നത്, ഇന്നത് കാരണം ഇന്നത് കാര്യം എന്ന് നിശ്ചയിക്കാൻ വയ്യ. വ്യവഹാര പ്രപഞ്ചത്തിൽ എന്തുകൊണ്ട് എല്ലാം പരസ്പരം കാര്യകാരണങ്ങളായിരിക്കുന്നു. സർവവും അങ്ങനെ ഒന്നൊന്നിന്റെ കാരണം, ഇത് കാരണം ഇത് കാര്യം നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. സർവവും പരസ്പരം കാര്യകാരണമായിരിക്കും. എങ്ങനെ? പഞ്ചഭൂതാത്മകമായിരിക്കും. ആ തരത്തിലാണ് പഞ്ചഭൂതാത്മ എന്നുള്ള നിലയ്ക്ക് സർവശ്വസിക്കുന്നതാണ്. പിതാവ് കാരണമല്ലേ പുത്രന്, പുത്രൻ കാര്യമല്ലേ പിതാവിന്. ഒക്കെ സർവവും സർവത്തിന് എന്താ പുത്രൻ പിതാവിന് കാരണമാകും. അതിങ്ങനെ സംഭവിക്കും. ആണ് പിതാവ് പുത്രനും കാരണമാണോ പുത്രൻ പിതാവിനും കാരണമാണ്? എങ്ങനെ? പഞ്ചഭൂതാത്മകമായി. പഞ്ചഭൂതാത്മകമായിരിക്കുമ്പോൾ എന്താണ്? ഒരേ ഭൂതം തന്നെയാണ് പിതാവായി പരിണമിച്ചത്, അതേ ഭൂതം തന്നെ പുത്രനായി പരിണമിക്കുന്നു, അതേ ഭൂതം തന്നെ വീണ്ടും പിതാവായി പരിണമിക്കുന്നു. അപ്പൊ ഈ അനന്തമായ പരിണാമത്തിൽ ഇന്നത് കാരണം ഇന്നത് കാര്യം എന്ന് എവിടെയെങ്കിലും വെച്ച് നിർത്തി ചിന്തിക്കാൻ പറ്റത്തില്ല, അവസാനിപ്പിക്കാൻ പറ്റും. സർവവും സർവത്തിനും കാരണവുമാണ്, സർവവും സർവത്തിനും. വൃക്ഷത്തിൽ നിന്ന് അതിന്റെ ഇലയും പൂവും കായും ഉണ്ടാവും, അതെല്ലാം പിന്നീട് വൃക്ഷമായി മാറും. ഇതെവിടെ ഇതിനൊരു തുടക്കം ഉണ്ടാവും. ആ വൃക്ഷത്തിന്റെ ഇല ആ വൃക്ഷത്തിന് കാരണമാകുന്നില്ലെന്ന് ഒരു വൃക്ഷത്തെ പ്രതീക്ഷിച്ചെടുക്കാൻ കഴിയത്തില്ല. കാരണം ആ വൃക്ഷം മറ്റിലകളുടെ കാര്യമാണ്. അത് ആ വൃക്ഷത്തെ എടുത്തു കഴിഞ്ഞാൽ അതൊരു കാലത്ത് അത് വൃക്ഷമായിരുന്നു, മറുകാലത്ത് അത് ഇലയായിത്തീരുന്നു. ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലത് വൃക്ഷമായിരിക്കും, മറ്റൊരു സമയത്ത് അത് ഇലയാവും. അപ്പൊ എവിടെ കാര്യകാരണത്തിന് അനാദിയായി പ്രപഞ്ചത്തിൽ ഈ പഞ്ചഭൂതങ്ങളുടെ കാര്യകാരണ ബന്ധത്തിന് എവിടെ ഒരു തുടക്കം, എവിടെ മുതൽ നമുക്ക് തുടക്കം ഇടാൻ പറ്റും? ആ ഈ വൃക്ഷത്തിൽ നിന്ന് ഈ ഇലയുണ്ടായി സാധ്യമല്ല. അതുകൊണ്ടെന്താണ്? സർവം സർവാത്മകം പ്രപഞ്ചത്തെ സംബന്ധിച്ച് അതേ പറയുന്നത്. പഞ്ചഭൂതങ്ങളെ സംബന്ധിച്ച് ഇതാണ് മുഖ്യമായ സിദ്ധാന്തം. കാര്യകാരണ വാദത്തേക്ക് ഭാഷകാരൻ തന്നെ വളരെ യുക്തിയുക്തമായി സമർത്ഥിക്കും. എന്തിന്? മറ്റുള്ളവരെ നിഷേധിക്കാൻ വേണ്ടി. കാര്യകാരണ ബന്ധത്തെ നിഷേധിക്കുന്ന ബൗദ്ധന്മാരെ പറ്റും നിഷേധിക്കാൻ വേണ്ടി. പക്ഷേ പരമാർത്ഥ സിദ്ധാന്തം എന്താണ്? ഇവിടെ അങ്ങനെ ഒരു കാര്യം, ഒരു കാരണം അങ്ങനെ ഒന്നില്ല. നിങ്ങൾ കാരണമെന്ന് പറയുകയാണെങ്കിൽ സർവത്തെയും അങ്ങനെ വിളിക്കേണ്ടി വരും. കാര്യമെന്ന് പറഞ്ഞാൽ സർവത്തെയും അത് പറയേണ്ടി വരും. ഈ തത്വമനുസരിച്ച്, മതബ്രാഹ്മണ സിദ്ധാന്തമനുസരിച്ച് സർവസ്യ സർവാത്മകത്വത്തെ സ്വീകരിച്ചിരിക്കുമ്പോൾ ഈ സർവസ്യ സർവാത്മകത്തെ ദേശകാല നിമിത്ത അവരസത്വാ സർവാത്മനോ ഉപമർദ്ദ കസുചിത് ക്വചിത് അഭിവ്യക്തർ വാ സർവാത്മനവബുദ്ധിതി. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒന്നിന് സമ്പൂർണമായ ഇല്ലായ്മയോ ഏതെങ്കിലും ഒന്നിന് നൂതനമായ ഉത്പത്തിയോ അത് സാധ്യമാണ്. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഏതാ സമ്പൂർണമായി നശിക്കുന്നത്? ഒരു വൃക്ഷത്തിന്റെ നാശം എന്ന് പറയുമ്പോൾ അടുത്തൊരു വൃക്ഷത്തിന്റെ തുടക്കമാണ്. വൃക്ഷമായി നിലനിൽക്കാൻ വേണ്ടിയാണ് വൃക്ഷരൂപത്തെ വിടിയുന്നത്, അടുത്ത വൃക്ഷമായിട്ട് ഭൗതികമായി ചിന്തിച്ചാൽ തന്നെ അതിന്റെ ആ വൃക്ഷരൂപത്തിന് പരിണാമങ്ങൾ സംഭവിച്ച് ഉടൻ തന്നെ മറ്റൊരു വൃക്ഷരൂപത്തിന് വീണ്ടും വരും. അതുകൊണ്ട് സർവാത്മനാകുമ്പോൾ പൂർണ്ണമായ നാശമെന്ന് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഒന്നിനെ സംഭവിക്കുന്നു. വെള്ളത്തിൽ കുതിർത്താനും അഗ്നിയിൽ ദഹിപ്പിച്ചാലും ഒന്നും നശിക്കുന്നുണ്ട്, കേവല രൂപാന്തരം മാത്രം. അതാണ് സർവാത്മനാപമർദ്ദ. അത് സംഭവിക്കുന്നില്ല. അത് കസ്യചിത് ഒന്നിനും കൊച്ചത്ത് ഒരു സ്ഥലത്തും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ നിയമത്തിന് പ്രപഞ്ചത്തിന്റെ നിശ്ചയമായ ഈ നിയമത്തിന് മാറ്റം വരുന്നവരെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എന്താ നിങ്ങൾ ഉത്പത്തി നാശം എന്നൊക്കെ പറയുന്നതിന് അർത്ഥമുണ്ടോ? അതുപോലെ അഭിവ്യക്തി, പ്രകടഭാവം, ജനനം, ജന്മം, അതിന്റെ സ്ഥിതി ഇതാണ്. അതുകാരൊന്നും എന്താണ്, ഇതുവരെ ഇല്ലാതിരുന്നിട്ട് ഇപ്പൊ ഞാൻ ജനിച്ചു. ജനനം എന്നുള്ളത് കൊണ്ട് ഈ ശരീരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ശരീരം എത്രയോ തവണ ജനിച്ചിരിക്കുന്നു, അങ്ങനെ ഈ ശരീരം ജനിക്കുന്നത്. കാരണം ഇത് പഞ്ചഭൂതാത്മകമാണ്. ജനനം എന്ന് പറയുന്നത് പഞ്ചഭൂതത്തിന്റെ പരിണാമം മാത്രമാണ്. പഞ്ചഭൂതങ്ങൾ സദാ ക്ഷണം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോ ആ പരിണാമരൂപത്തിലുള്ള ജന്മം പഞ്ചഭൂതങ്ങൾക്ക് സദാ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ തുടക്കം അത് പറയാൻ മതി, ഇതിന്റെ കാരണം പറയാൻ മതി, ഇതിന്റെ കാര്യമൊന്ന് നിർണ്ണയിക്കാൻ മതി. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് കർമ്മത്തിന്റെ സ്ഥിതി. അതുകൊണ്ടെന്താണ് ഇതൊന്നും അങ്ങനെ നശിക്കുന്നില്ല എന്ന് പറഞ്ഞു വരുന്നത്. കർമ്മങ്ങൾ നശിക്കുന്നില്ല. ജന്മം ഒരു തുടക്കമല്ല, അതൊരു തുടർച്ച മാത്രമാണ്. മരണം ഒരവസാനമല്ല, അതും ഒരു തുടർച്ച മാത്രമാണ്. ഉദാഹരണം പറയുക, യഥാച പൂർവാനുഭൂത മനുഷ്യ മയൂര മർക്കടാദി ജന്മ അഭിസംസ്കൃത വിരുദ്ധ അനേക വാസന മർക്കടത്വ പ്രാപകേന കർമ്മണ മർക്കട ജന്മ ആരഭ മണേന ഉമൃദ്യന്തേ തഥാ കർമാണി അപ്പി അന്യജന്മപ്രാപ്തി നിമിത്തി ന ഉമൃദ്യന്തേ. അവസാനിക്കുകയാണെങ്കിൽ ഇതെങ്ങനെ തുടങ്ങുമെന്നാണ് ചോദിക്കുന്നത്. അതിനൊരു ദൃഷ്ടാന്തം പറയുകയാണ്. ഒരു ജീവനെ എടുക്കുക, ആ ജനിക്കുന്ന മനുഷ്യൻ തന്നെ വേണമെന്നല്ല മർക്കടത്തെയാണ് ഇവിടെ ഭാഷകാരൻ ഉദാഹരണമായിട്ട് എടുക്കുന്ന. പുരങ്ങനെ പൂർവാനുഭൂത ആ ജീവൻ പുരങ്ങനായി ജനിക്കുന്നു. അനേക ജന്മങ്ങളിൽ സമ്പാദിച്ച മയൂര മർക്കട മനുഷ്യൻ, മുമ്പ് മനുഷ്യനായിരുന്നു, മർക്കടമായിപ്പോ മയൂരമായിരുന്നു. പ്രാസമനുസരിച്ച് പറയുക, മനുഷ്യ മർക്കടമായി പല ജന്മങ്ങളും നടത്തും. ഇവിടെ സമ്മതിക്കുന്നുണ്ട് ഭാഷകാരൻ. എന്താണ് മർക്കടം? മനുഷ്യനാകാം, കുരങ്ങും മനുഷ്യനാകാം, മനുഷ്യൻ കുരങ്ങനുമാകാം എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതായത് മനുഷ്യനായി വന്ന് ഇത് അവസാനിക്കുകയല്ല, വീണ്ടും കുരങ്ങനായി മാറും. അതിന് കാരണം മനുഷ്യൻ കാണുന്നത് എന്താണ്? മനുഷ്യന്റെ നാശം അവൻ കാണുന്നുണ്ട്. നാശത്തിന് ശേഷമുള്ള ആ മനുഷ്യന്റെ ജന്മത്തെ അവൻ കാണുന്നില്ല. അവൻ വീണ്ടും മർക്കടമായി ജനിക്കാം. ഒരു ജന്മം ഒരു മർക്കടം ജനിക്കുമ്പോൾ, ഒരു കുരങ്ങൻ ജനിക്കുമ്പോൾ, മുമ്പ് അവൻ കുരങ്ങനായിരുന്നു, മനുഷ്യനുമായിരുന്നു, മയൂരമായിരുന്നു, എന്തായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ജന്മ അഭിസംസ്കൃത അങ്ങനെയുള്ള ജന്മങ്ങളുടെ സംസ്കാരത്തോടു കൂടിയാണ് അവനിപ്പോ കുരങ്ങനായി ജനിക്കുന്നത്. വിരുദ്ധ അനേക വാസന, പരസ്പര വിരുദ്ധമായ അനേക വാസനകളായിരിക്കുന്നത്. മനുഷ്യ ജന്മത്തിന്റെ വാസന വേറെ, മൃഗജന്മത്തിന്റെ വാസന വേറെ, പക്ഷിജന്മത്തിന്റെ വാസന വേറെ, അത് തന്നെ പുരുഷന്റെ വാസന വേറെ, സ്ത്രീയുടെ വാസന വേറെ, ധാർമ്മികന്റെ വാസന വേറെ, ദുർമാർഗിയുടെ വാസന വേറെ, ഇത്തരത്തിൽ വിരുദ്ധങ്ങളായ അനേക വാസനകളോടുകൂടി ആണ് അവൻ ഇരുന്നതെങ്കിലും അവന് ശക്തമായ വാസന എന്താണ്? മർക്കടത്വ പ്രാപകീന കർമ്മണ, മർക്കട ജന്മം ലഭിക്കുന്ന കർമ്മമുണ്ടായി. മർക്കട ജന്മം ആരംഭമാണ് അവന് മർക്കട ജന്മം കിട്ടി. അതുകൊണ്ട് ഉപമൃദ്യന്തേ, മുമ്പുള്ള അവന് ഇരുന്ന വാസന നശിക്കുന്നില്ല. ചിലര് അതാണ് സമ്മർദ്ദിക്കുന്നത്, ഈ ജന്മം ഇതോടുകൂടി എല്ലാം അവസാനിക്കുന്നു. എങ്ങനെയാകാൻ കർമ്മം കൊണ്ടായിരിക്കാം, എന്തുകൊണ്ടോ ഇതോടുകൂടി സർവം തീരുന്നു, ഇനിയില്ല. അതിന് ഭാഷകാരൻ ചോദ്യം ചെയ്യണം, അങ്ങനെയല്ല, മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും ഉണ്ടാവും. അതാണ് ഇവിടെ തന്നെ മുമ്പുണ്ടായിരുന്നു എന്ന് സമർത്ഥിക്കുക. മുമ്പുണ്ടായിരുന്നു സമർത്ഥിച്ചേ പറ്റും, അത് അംഗീകരിച്ചേ പറ്റും. മുമ്പുണ്ടായിരുന്നെങ്കിൽ ഇനിയും ഉണ്ടാവും. തഥാ കർമാണിയൊക്കെ അന്യജന്മപ്രാപ്തി നിമിത്താനെ ഇന്ന ഉപമർദ്ധ്യന്തേ. അതുകൊണ്ട് ഒരു ജീവൻ ജനിക്കുമ്പോൾ അത് മനുഷ്യനായാലും ശരി മറക്കണമായാലും ശരി അവനിൽ അന്യ ജന്മത്തിന് നിമിത്തമായ അനേക കർമ്മങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അതിന് നാശം സംഭവിക്കുന്നില്ല. എന്ത്? അതിന് യുക്തിയുണ്ട്. എന്താണ് യുക്തി? ഏത് ഈ സർവാപൂർവ ജന്മാനുഭവ വാസന ഭൂമിയിലാണ് അങ്ങനെ സംഭവിക്കുകയാണ്. ജനനത്തോടുകൂടി എല്ലാം നശിക്കുന്നു, കർമ്മവാസനകളെല്ലാം നശിക്കുന്നു, ജനിക്കുന്നു, ജന്മം അവസാനിച്ചു, അതോടെ സർവമായിട്ട് അവസാനിച്ചു, ദീപം അണഞ്ഞതുപോലെ പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല എന്ന് വന്നാൽ എന്താണ്? മർക്കട ജന്മ നിമിത്തേന കർമ്മണ മർക്കട ജന്മനി ആരബ്ധേ. ഒരു ഉദാഹരണം മാത്രം എടുക്കുക, മർക്കട ജന്മത്തെ തന്നെ എടുക്കുക. അത് അതിന് കാരണമായ കർമ്മം കൊണ്ട് അത് മർക്കടമായി ജനിച്ചു. ജനിക്കുമ്പോൾ എന്താണ് കാണുന്നത്? മർക്കടസ്യ ജാതമാർത്ത് മാത്രത്യ. ആ മർക്കടത്തെ അതിന്റെ അമ്മ പ്രസവിച്ചു. ആ നിമിഷം മാതുഹ ശാഖായാ ശാഖാന്തരഗമനെ. അടുത്ത നിമിഷം ആ തള്ളക്കുരങ്ങ് ഇരുന്നിടത്ത് നിന്ന് അടുത്ത ശിഖരത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അതിന്റെ പള്ളയിൽ ഈ കുഞ്ഞും കാണും, അള്ളി പിടിച്ചിരിക്കും എന്നാണ്. മാതൊരു ഉദര സംരജ്ഞനത്വാദി കൗശലം അത് കാണുന്നുണ്ട്. അതിനധികം താമസമൊന്നുമില്ല. കുരങ്ങൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം എന്ത് ചെയ്യും? ഈ കുട്ടി കുരങ്ങ് അതിന്റെ വയറ്റിൽ തൂങ്ങിക്കിടും. അപ്പോ എന്തുകൊണ്ട്? അതിനനുമാനിക്കാൻ കഴിയത്തില്ല, അതിനുള്ള ശേഷിയില്ല, ബുദ്ധിക്ക് വികാസം പ്രാപിച്ചില്ല. ഇനി അമ്മ ചാടിക്കഴിഞ്ഞാൽ ഞാൻ കൂടെ ചാടിയില്ലെങ്കിൽ ഞാനിവിടെ ഒറ്റപ്പെട്ടു പോകും, മറ്റേതെങ്കിലും ജീവനെ ഉപദ്രവിക്കും. അതുകൊണ്ട് ചാടുമ്പോൾ അമ്മയുടെ വയറ്റിൽ മുറുകെ പിടിക്കണം. ഇതൊന്നും ചിന്തിച്ച് തീരുമാനിക്കാനുള്ള സമയമോ ബുദ്ധി കൗശലമോ അനുമാന യുക്തികളോ ഒന്നും അതിന്റെ കയ്യിലില്ല. പക്ഷെ ഇതുകൂടെ സംഭവിക്കുന്നു. ആ ജീവനെ അതിജീവിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം, അതിനെ നിലനിർത്തുന്നതിനുള്ള ഒരു ശ്രമം ജാതമാത്രേ ജനന സമയത്ത് തന്നെ അതിൽ കാണുന്നു. ഈ കൗശലം ഇതിന് എവിടെ നിന്ന് കിട്ടി എന്നാണ് ചോദിക്കുന്നത്. അപ്പോ അത് തന്നെ ജനിച്ച സമയം തന്നെ കരയുക, വിരുദ്ധമായ കാര്യങ്ങളെ കണ്ട് ഭയക്കുക ഒക്കെ എന്താണ് തന്റെ നാശത്തെ ദുഃഖത്തെ ഒക്കെ സ്മരിച്ചിട്ടാണ്. ഈ വിരുദ്ധമായിരിക്കുന്നതെല്ലാം തനിക്ക് ദുഃഖത്തെ ഉണ്ടാകുന്ന ഭയം കരയുന്നു. ഇതിനെല്ലാം ഉള്ള ശേഷി ഇതിനെവിടെ നിന്ന് കിട്ടുന്നു? പൂർജന്മത്തിന്റെ അനുഭവത്തെ സ്മരിച്ചിട്ടാണ്. പ്രതികൂലമായ ദുഃഖമുണ്ടാകുന്നു, അതുകൊണ്ട് അതിനെ ഭയക്കുന്നു, ഭയന്നിട്ട് കരയുന്നു, പ്രതിവിധി ചെയ്യാൻ ശേഷിയില്ലാതെ. അത് പൂർവ്വജന്മാനുഭവം അല്ലാതെ ഇതെങ്ങനെ സംഭവിക്കുമെന്നോ നമ്മൾ സാധാരണ പറയുന്ന സഹജമാണ് ജന്മനാണ്. സഹജം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കൂടെ വന്നത്, കൂടെ വന്നു വെച്ചാൽ മുമ്പുണ്ടായിരുന്നെന്നാണ് സഹജം. സഹജാതമെന്നാണ് അതിനോടൊപ്പം വന്നത്. അതിനോടൊപ്പം വന്നതെന്ന് വെച്ചാൽ മുമ്പുണ്ടായിരുന്നല്ലേ വരാൻ പറ്റൂ, മുമ്പുണ്ടായിരുന്നു. അപ്പോ ആ മർക്കട ശിശുവിൽ ആ സംസ്കാരം ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചുള്ള, അപകടത്തെക്കുറിച്ചുള്ള, ഭയത്തെക്കുറിച്ചുള്ള, സ്വന്തം നാശത്തെക്കുറിച്ചുള്ള, പ്രതികൂലതകളെ കുറിച്ചുള്ള എല്ലാ സംസ്കാരവും ഉണ്ടായിരുന്നു. ആ സംസ്കാരങ്ങൾ ഒന്നുചേർന്ന് അതിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ്. ആ പ്രവൃത്തിയാണ് അത് സഹജമായി ചെയ്യുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജഡമായ ഒരു വസ്തുവിന് എന്തെങ്കിലും ചലനം പ്രകടിപ്പിക്കാനോ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ അവർക്ക് ശ്രമിക്കാറില്ല. ഇതങ്ങനെയല്ല, അത് ചൈതന്യമുള്ളതാണ്. മർക്കട ജന്മം കിട്ടിയിട്ടുകൂടി അതിന്റെ പൂർവ്വ സംസ്കാരം അതിന് രക്ഷയ്ക്കുള്ള ഉപായങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ സാഹചര്യത്തിനും അതിന്റെ ശരീരഘടനയ്ക്കും ഒക്കെ അനുസരിച്ച് അതിന് ചെയ്യാവുന്നുണ്ട്. രക്ഷയ്ക്കുള്ള ഉപായം എന്താണ്? തന്റെ അമ്മയുടെ വയറ്റിൽ തൂങ്ങുന്നു. ഇതൊരടയാളമാണ്, ഇത് ജനിച്ചപ്പോ ഇതിനോടൊപ്പം പലതും കൂടെ വന്നിരുന്നു, അതിൽ സഹജമായി പലതും ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരിക്കണമെങ്കിൽ അത് കൂടുതൽ ഉണ്ടായിരിക്കണം, ഇന്നും ഉണ്ടായിരുന്നതാണ്. അപ്പം മരണഭീതി, ദുഃഖ സ്മരണ, പ്രതികൂല ഭാവന തുടങ്ങിയ സംസ്കാരങ്ങളെല്ലാം സർവപ്രാണികൾക്കും ജനന മാത്രയിൽ തന്നെ കാണുന്നുണ്ട്. മർക്കടത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. അതിജീവനത്തിനുള്ള ശ്രമം ജനിച്ച അക്ഷണത്തിൽ കാണുന്നുണ്ട്. ഓരോ ജീവികൾക്കും അതിന്റെ ശരീരമനുസരിച്ച് സാഹചര്യമനുസരിച്ച് ഇത് പ്രകടമാകുന്നത് പൂർവത്തിന്റെ തുടർച്ചയായിട്ടാണ്. അതുകൊണ്ട് ഭാഷകാരൻ ഈ യുക്തിയിലൂടെ സമൃദ്ധിക്കുന്നത് ജന്മം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. തുടർച്ചയാണെങ്കിൽ ജന്മത്തോടുകൂടി സർവവും അവസാനിക്കുന്നില്ല, ഇനി ഇത് തുടരും. സംസാരം അനാദിയായി അനന്തമായി സർവജീവന്മാരിലും തുടരുന്നു. അതിനുള്ള യുക്തിയാണ് പറയുന്നത്. പറയുന്നു അതിങ്ങോട്ട് ജനിച്ചു വന്ന ഉടൻ തന്നെ അത് എന്തോ എങ്ങനെയോ ഇതൊക്കെ മനസ്സിലാക്കി പറയുന്നു. അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇഹ ജന്മനി അനഭ്യസ്ത. ഈ ജന്മത്തിൽ അതിന് യാതൊരു അഭ്യാസം ഉണ്ടായി. അഭ്യാസം എന്ന് പറയുന്ന പൂർവ്വപരിചയമാണ്. ജനന മാത്രത്തിൽ തന്നെ അത് അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കുന്നു, ഭയക്കുന്നു, കരയുന്നു, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ജന്മത്തിൽ അതിന് പൂർവ്വാനുഭവമില്ല. ഈ ജന്മത്തിൽ അഭ്യസിക്കാത്ത കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പൂർവ്വജന്മത്തിൽ അഭ്യസിച്ചതിന്റെ തുടർച്ചയാണ്. അല്ലെങ്കിൽ അനുഭവത്തെയും യുക്തിയെയും നിഷേധിക്കുന്നു. ഇത് മറിച്ച് അങ്ങനെയല്ല, അനുഭവത്തിന്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണോ ഇത് ജന്മം പൂർവ്വജന്മത്തിന്റെ തുടർച്ചയാണ്. അല്ലെങ്കിൽ എന്താണോ വികാരശൂന്യമായി അങ്ങനെ ജനിച്ച് തന്നെ രഹിതമായി ജനിച്ച് പിന്നെ അതെല്ലാം ആരംഭിച്ച് അങ്ങനെ ഇത് മുന്നോട്ട് പോകണം, അങ്ങനെയല്ല. ഇതെല്ലാ വികാര വിചാര ചലനങ്ങളോടുകൂടിയാണ് ഒരു ജീവി ജനിക്കുന്നത്. അത് പൂർവത്തിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് ജന്മത്തോടുകൂടി കർമ്മങ്ങൾ അവസാനിക്കുന്നില്ല, മരണത്തോടുകൂടി കർമ്മങ്ങൾ അവസാനിക്കുന്നില്ല. ഇത് പറഞ്ഞു വരുന്നതിന് ചന്ദ്രലോകത്തിൽ എത്തിച്ചേരുന്നവൻ ആ ജീവൻ അവിടുത്തെ കർമ്മഫലത്തെ അനുഭവിച്ച് ഇതോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല. ശേഷിച്ച കർമ്മം കൊണ്ട് വീണ്ടും അവൻ ഭൂമിയിലേക്ക് വരുന്നു. അതെങ്ങനെയാണോ ഈ ലോകത്ത് ജനന മരണങ്ങളിൽ ഓരോ ജീവന്മാർക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് പുനർജന്മം എന്ന് പറയുന്നതിന് ഭാഷകാരൻ വളരെ യുക്തിയുക്തമായി സമർത്ഥിച്ചിരിക്കുകയാണ്.